السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أما بعد، സഹോദരങ്ങളെ, സൂറത്തു ഫുസ്സിലത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 19 മുതലുള്ള ആയത്തുകളിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കുണ്ടാകുന്ന ദുരവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അവർ അവിടെ കാണുകയാണ്, അവർക്കെതിരിൽ അവരുടെ കാതുകളും കണ്ണുകളും അവരുടെ തൊലികളുമെല്ലാം സാക്ഷ്യം പറയുന്നത്. 21-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. വഖാലു ലിജുലൂദിഹിം, അങ്ങനെ അവർ അവരുടെ തൊലികളോട് പറയും. തൊലി എന്നത് എല്ലായിടത്തും ഉള്ളതാണ്, ശരീരത്തിലെ അവയവങ്ങളെല്ലാം അവർക്കെതിരിൽ സാക്ഷ്യം പറയും. തൊലികളോട് അവർ പറയുകയാണ്, ലിമ ഷഹിത്തും അലൈന, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയുന്നത്? കാലു, ആ തൊലികൾ പറയും, അന്തഖ അല്ലാഹ്, അല്ലാഹു ഞങ്ങളെ സംസാരിപ്പിച്ചു. അല്ലദീ അന്തഖ കുല്ല ഷൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ചവനായ അല്ലാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു. വഹുവ ഖലഖകും അവ്വല മറ, അവനാണ് ആദ്യത്തെ തവണ നിങ്ങളെ സൃഷ്ടിച്ചത്. വഇലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഈ ഒരു രംഗത്തെക്കുറിച്ച്. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് കേവലം കഥയോ അല്ലെങ്കിൽ എരിവും പുളിയും കൂട്ടിയ, പൊടിപ്പും തുങ്ങലും കൂട്ടിയ വർണ്ണനയോ ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഇത് യാഥാർത്ഥ്യമാണ്, നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരിൽ സാക്ഷ്യം പറയുക എന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കും നിങ്ങൾ. ഇത് ഒന്നോ രണ്ടോ ആളുകളുള്ള ഒരു സ്ഥലത്താണോ, ഒരു മൂന്ന് നാല് ആളുകളുള്ള ഒരു ഇടത്ത് വെച്ച് ഒരാൾ നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എത്ര പ്രയാസം തോന്നും, എത്ര അപമാനം അനുഭവപ്പെടും. ഇത് എല്ലാവരും, അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ചു ചേർന്ന ഇടത്ത്, അവിടെ എല്ലാവരും ഉണ്ടാകും. നമ്മുടെ മാതാപിതാക്കളും മക്കളും സുഹൃത്തുക്കളും അയൽവാസികളും അള്ളാഹുവിന്റെ അമ്പിയാവും എല്ലാവരും, സകലരുമുള്ള സ്ഥലത്ത് ഈ ഒരവസ്ഥ വരിക, അപമാനിക്കപ്പെടുക, അതിനേക്കാൾ വലിയ അപമാനം മറ്റെന്തുണ്ട്? ആ സമയത്ത് അവർ വിലപിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ, അവയവങ്ങളോട് നോക്കി പറയാൻ, ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയുന്നത്? നോക്കൂ, അവയവങ്ങളുടെ മറുപടിയാണ് ഈ പറഞ്ഞത്. ബാക്കി നോക്കൂ. വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സംഉകും വല അബ്സാറുകും വല ജുലൂദുകും വലാകിൻ ദനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ വമാ കുന്തും തസ്തതിറൂൻ, നിങ്ങൾ മറച്ചു പിടിച്ചിരുന്നില്ല. അയ്യഷ്ഹദ അലൈക്കും, നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയാതിരിക്കാൻ, സംഉകും വല അബ്സാറുകും വല ജുലൂദുകും, നിങ്ങളുടെ കണ്ണുകളോ കാതുകളോ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയാതിരിക്കാൻ നിങ്ങൾ മറച്ചു പിടിച്ചിട്ടല്ല ഇതൊന്നും പ്രവർത്തിച്ചത്. വലാക്കിൻ, മറിച്ച് വനന്തും, നിങ്ങൾ കരുതി, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് പലതും അല്ലാഹു അറിയുകയില്ല എന്ന് നിങ്ങൾ കരുതി. വദാലിക്കും ബന്നുക്കും ഉള്ളതി ബനന്തും ബറബിക്കും, വദാലിക്കും, അതാണ് ബന്നുക്കും അല്ലതി, നിങ്ങളുടെ ഊഹം അതായിരുന്നു, നിങ്ങളുടെ വിചാരം അതായിരുന്നു. അല്ലതി, അതായത് ഏത് വിചാരം? ബനന്തും ബറബിക്കും, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ച വിചാരം അതായിരുന്നു. അർദാക്കും, അത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ഫാസ്ബഹ്തും, അങ്ങനെ നിങ്ങളായിത്തീർന്നു. മിനൽ ഖാസിരീൻ, നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ നിങ്ങളായിത്തീർന്നു. ഈ ആയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സുഉബ്ബന്നിനെ കുറിച്ചാണ്, റബ്ബിനെ കുറിച്ചുള്ള മോശം വിചാരം. സൂറത്തു അൽ ഫത്ഹിൽ നമുക്ക് ചില ആയത്തുകൾ കാണാം, അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള സുഉബ്ബന്നിനെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ്, റബ്ബിനെ കുറിച്ചുള്ള മോശം വിചാരത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ. എന്താണ് ആ ആയത്തുകളുടെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. അള്ളാഹു പറയുകയാണ്, അള്ളാഹു മുനാഫിക്കുകളെയും മുനാഫിക്കുകളായ സ്ത്രീകളെയും പുരുഷന്മാരെയും മുശരിക്കുകളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു ശിക്ഷിക്കും. എന്നിട്ട് അവരെ അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്, അവാന്നീന ബില്ലാഹി ദന്നസ്സൗ. സൂറത്തുൽ ഫത്ഹിലെ ആറാമത്തെ ആയത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്ത ചിന്തിച്ചവർ. അലൈഹിം ദായറത്തുൽ സൗ, അവർക്ക് മേലെയാണ് എല്ലാ വിപത്തുകളും വരാനുള്ളത്. വഗദിബ അല്ലാഹു അലൈഹിം, അല്ലാഹു അവരെ കുറിച്ച് കോപിച്ചിരിക്കുന്നു. വലഅനഹും, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും ജഹന്നം, അല്ലാഹു അവർക്ക് നരകം ഒരുക്കി വെച്ചിരിക്കുന്നു. വസാഅത്ത് മസീറ, അതെത്ര മോശമായ സങ്കേതമാണ്. അലിമാം ബിൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ഇതുപോലെ അള്ളാഹു വേറൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് മോശമായത് വിചാരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതുപോലെ വേറെ ആരെ കുറിച്ചും അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇത്രയും മോശമായ അവസ്ഥ. അലൈഹിം ദായറത്തുൽ സൗ, അവർക്കാണ് എല്ലാ മോശമായ പര്യവസാനവും വിപത്തും വരാനുള്ളത്. അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു, അവർക്ക് നരകം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം അള്ളാഹു ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്. ആരെ കുറിച്ചാണ് അവർ? അവരുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞത് അള്ളാഹുന്ന ബില്ലാഹി ബന്നസ്സൗ, അള്ളാഹുവിനെ കുറിച്ച് മോശമായത് ചിന്തിക്കുന്നവരാണ്. ആരാണ് അള്ളാഹുവിനെ കുറിച്ച് മോശമായത് ചിന്തിക്കുന്നവർ? സകല മുശരിക്കും കാഫിറും അള്ളാഹുവിനെ കുറിച്ച് വെച്ചു പുലർത്തുന്നവരാണ്, അള്ളാഹുവിൽ പങ്കുചേർത്തവർ. പരലോകത്തെ നിഷേധിച്ചവൻ അള്ളാഹുവിനെ കുറിച്ച് വെച്ചു പുലർത്തുന്നവനാണ്. കാരണം റബ്ബിനൊരിക്കലും അത് യോജിക്കുകയില്ല. ഈ സൃഷ്ടികളെ പടപ്പുകളെ സൃഷ്ടിച്ച് അവർ വെറുതെ വിടുകയായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നാട്ടിലെ ഭരണാധികാരി, പലപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, ഒരു നാട്ടിലെ ഭരണാധികാരി അവിടെയുള്ള പ്രജകളെ അയച്ചുവിടുകയാണ്. അവിടെ എന്തും ചെയ്യാം, എന്ത് വൃത്തികേടുകൾ ചെയ്താലും, കൊലപാതകം ചെയ്താലും, എന്ത് അക്രമം ചെയ്താലും, എന്ത് കൊള്ളയോ കൊള്ളിവപ്പോ എന്ത് നടത്തിയാലും ആർക്കും ഒരു ശിക്ഷയില്ല, വിചാരണയില്ല, ആരെയും പിടികൂടുകയില്ല. എന്താണ് ആ നാട്ടിനെ കുറിച്ച് നമ്മൾ പറയുക? ഒരു വ്യവസ്ഥയുമില്ലാത്ത അരാജകത്വം നിലനിൽക്കുന്ന നാടെന്നാണ് ആ നാട്ടിനെ കുറിച്ച് നമ്മൾ പറയുക. ആ ഭരണാധികാരി കുറിച്ച് ഒരാളുടെ ഹൃദയത്തിലും ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല, അയാൾ ഒന്നിനും കൊള്ളുകയില്ല എന്നാണ് നമ്മൾ പറയുക. യാ സുബ്ഹാനല്ലാഹ്, ഈ വിചാരമാണ് മാലിക്കുൽ മുൽക്കായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെ നിഷേധിക്കുന്ന നമ്മൾ വെച്ചു പുലർത്തുന്നത്. ഈ സൃഷ്ടികളൊക്കെ ഇങ്ങനെ വെറുതെ വിടുകയാണ് റബ്ബ് സുബ്ഹാനഹു വതആല എന്ന്. ഒരിക്കലും റബ്ബിനെ കുറിച്ച് വിചാരിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നിഷേധികൾ അള്ളാഹുവിനെ കുറിച്ച് മോശമായത് ചിന്തിക്കുന്നവരാണ്. മുനാഫിക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് മോശമായത് ചിന്തിക്കുന്നവരാണ്. റബ്ബിനെ കുറിച്ച് അവർ മോശമായത് ചിന്തിക്കുന്നു, അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു, മുഅ്മിനുകളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നാളെ പരലോകത്ത് കളവ് പറഞ്ഞ് പിടിച്ചു വെക്കുക, അവരുടെ ഈ അഭിനയം കൊണ്ട് അവർ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് സുഉബ്ബന്ന് വെച്ചു പുലർത്തുന്നവരാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവർ, റബ്ബിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുക, റബ്ബിന്റെ വിശേഷണങ്ങളെ വ്യാഖ്യാനിച്ച് വേറെ രൂപത്തിലാക്കുക, അഷാരി കക്ഷികൾ ആ രൂപത്തിലുള്ളവരാണ്. അതുകൊണ്ട് ആണ് നോക്കൂ നിങ്ങൾ, അഷാരിയത്ത് എന്ന് മുസ്ലിം ഉമ്മത്തിൽ വ്യാപിച്ചുവോ, നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾ പലരും ഈ സമസ്ത വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ അഷാരികളാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ പലതിനെയും നിഷേധിച്ച് തള്ളുന്ന, വ്യാഖ്യാനിച്ച് മറ്റെന്തൊക്കെയോ ആക്കി തീർക്കുന്ന ആളുകൾ, ഈ അഷാരിയത്ത് എന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായോ അന്നാണ് മുസ്ലിം ഉമ്മത്തിൽ സാംസ്കാരികമായ അപജയം തുടങ്ങിയത്. തിന്മകളും വൃത്തികേടുകളും തോന്നിവാസങ്ങളും വ്യാപകമായത് കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വിജ്ഞാനം അവർക്ക് നഷ്ടപ്പെട്ടുപോയി. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാലല്ലാതെ അള്ളാഹു ഒരുവൻ അള്ളാഹുവിനെ ഭയപ്പെടുകയില്ല. ഇന്നമ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹി അൽഉലമ, അള്ളാഹുവിന് അവന്റെ അടിമകളിൽ ഭയപ്പെടുന്നത് ഉലമാണ്, അറിവുള്ളവരാണ്. അതിലൊന്നാമത്തെ അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണത്. ലാലിമു ബില്ലാ, അള്ളാഹുനെ അറിയുന്നവൻ, അവനാണ് അള്ളാഹുവിനെ ഭയപ്പെടുക. ഇത് നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഈ ഉമ്മത്തിൽ തിന്മകൾ, ഉർത്തികേടുകൾ പറഞ്ഞാൽ ഒരു മുസ്ലിം ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത വൃത്തികേടുകൾ, പരലോകത്ത് വിശ്വാസമുള്ള ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ വ്യാപകമായത്, ഒറ്റയും തെറ്റയുമായ ആളുകൾക്ക് സംഭവിച്ചു പോകുന്നതല്ല, വ്യാപകമായത് ശരീഅത്ത് എന്ന് ഈ ഉമ്മത്തിൽ പ്രചരിച്ചുവോ അന്നുമുതലാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്തയിൽപ്പെട്ടതാണ് അവന്റെ സിഫത്തുകളെ നിഷേധിക്കുക. ഈ ആയത്ത് അത് നമുക്ക് വ്യക്തമായി ഈ ആയത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ എന്താണ് അവരുടെ വിചാരമായി അള്ളാഹു പറഞ്ഞത്, വലാക്കിൻ ദനന്തും, നിങ്ങൾ വിചാരിച്ചു, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അധികവും അള്ളാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു. നേരെ തിരിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ, അള്ളാഹു അറിയുന്നുണ്ട് എന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ ഇൽമ്, അതേക്കുറിച്ചുള്ള അറിവ്, അതുപോലെ മനുഷ്യനെ തിന്മയിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന വേറെ ഒരു കാര്യവുമില്ല, വേറെ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ മറ്റൊരു ഉദാഹരണം പല മജ്ലിസുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്നാലും കേൾക്കും, അള്ളാഹു ഉപകാരപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഒരു നാട്ടിൽ ഒരു നിഷ്ഠൂരനായ ഭരണാധികാരിയുണ്ട് എന്ന് സങ്കല്പിക്കുക. അയാളുടെ ചാരന്മാരെ എല്ലായിടങ്ങളിലും നിയോഗിച്ചിട്ടുണ്ട്. മിണ്ടിയാൽ അയാൾ അറിയും, ഭരണകൂടത്തിനെതിരെ വല്ലതും പറഞ്ഞാൽ അയാൾക്ക് ആളുകൾ എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നാട്ടിൽ എങ്ങനെയായിരിക്കും ഒരാൾ ജീവിക്കുക? എന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ജീവിക്കുക. എന്തെങ്കിലും അവിടെ എത്തിയാൽ ഉടനെ പിടിച്ചുകൊണ്ടുപോകും, ശിക്ഷയുണ്ടാകും. യാ സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വതആല, അവൻ എല്ലാ രാജാക്കന്മാർക്കും മുകളിലുള്ള യഥാർത്ഥ രാജാവാണ്, അവൻ ഏറ്റവും കാരുണ്യമുള്ളവനാണ്, അവൻ ഒരിക്കലും അനീതി ചെയ്യുകയില്ല. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും കേൾക്കുന്നു, അവനെപ്പോലെ ശിക്ഷിക്കാൻ ആരുണ്ട്? അവന്റെ അജാബ് പോലെ അജാബ് നൽകാൻ മറ്റാരുണ്ട്? വലാ യൂസിഖു വസാഖഹു അഹദ്, അവന്റെ ബന്ധനം പോലെ ബന്ധിക്കുന്ന മറ്റാരുണ്ട്? ഒരാളുമില്ല. അള്ളാഹു നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ മനുഷ്യനെ തിന്മയിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന, തിന്മയിൽ പോകാതിരിക്കാൻ ഒരുവനെ സഹായിക്കുന്ന വേറെ ഒരു ഇൽമില്ല എന്നാണ്. അള്ളാഹുന്റെ സിഫത്തുകളിൽ ഏറ്റവും മനുഷ്യനെ തിന്മയിൽ പിടിച്ചു നിർത്തുന്ന, തിന്മയിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന, അതിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കുന്ന അറിവാണ് അള്ളാഹുവിന്റെ ഈ സിഫത്തിനെ കുറിച്ചുള്ള അറിവ്. അത് കുറഞ്ഞു പോയാൽ മനുഷ്യൻ തിന്മയിലകപ്പെടും. നോക്കൂ, എന്നിട്ട് പറയുന്നത് വദാലിക്കും ബന്നുക്കും, അതായിരുന്നു നിങ്ങളുടെ വിചാരം, അല്ലതീ ബദന്തും ബറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ച വിചാരം, അർദാക്കും, അത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, നിങ്ങൾ അങ്ങനെ നരകത്തിൽ അകപ്പെട്ടുപോയി. ഫഇയസ്ബിറു, അവർ ക്ഷമിച്ചാൽ, ഫന്നാറു മസ്വല്ലഹും, നരകമാണ് അവരുടെ സങ്കേതം, നരകം തന്നെയാണ് അവരുടെ സങ്കേതം, അവർ ക്ഷമിച്ചാലും അവരുടെ സങ്കേതം നരകമാണ്. വയ്യസ്തഅതിബു ഫമാഹും മിനൽ മുഅതബീൻ, ഇനി അവർ ഒരു തിരിച്ചുപോക്ക് ആവശ്യപ്പെട്ടാൽ അവർക്ക് ഒരു തിരിച്ചുപോക്കിന് അവസരം നൽകപ്പെടുകയില്ല. നോക്കൂ നിങ്ങൾ, ഈ നരകത്തെക്കുറിച്ച്, അതേക്കുറിച്ച് ക്ഷമിക്കുക എന്ന് പറഞ്ഞല്ലോ ഈ ആയത്തിൽ, ക്ഷമിച്ചാലും അവരുടെ സങ്കേതം നരകമാണ്. ദുനിയാവിലെ മുസീബത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ദുനിയാവിലെ മുസീബത്തുകളുടെ പ്രത്യേകത? അത് ക്ഷമിച്ചാൽ ആ മുസീബത്തുകൾ ലഘുവായിത്തീരും. ദുനിയാവിലെ മുസീബത്തുകളുടെ പ്രത്യേകത അത് വന്ന പോലെയുള്ള കാഠിന്യം പിന്നീടുണ്ടാവുകയില്ല എന്നാണ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്നാൽ നരകത്തിന്റെ സ്ഥിതി എന്താണ്? ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുള്ളാ ഇവിടെ ഫഇയസ്ബിറു ഫന്നാറു മസ്വല്ലഹും എന്ന അള്ളാഹുവിന്റെ വാക്കിനെ കുറിച്ച് പറഞ്ഞ പ്രയോഗം ശ്രദ്ധിക്കുന്നു നിങ്ങൾ. ഇതെങ്ങനെ നമ്മുടെ ഭാഷയിൽ സഅദി പറഞ്ഞതുപോലെ മനോഹരമായി പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ശ്രമിച്ചു നോക്കാം. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നത് ഫലാ ജലദ അലൈഹ വലാ സബർ, അത് ക്ഷമിക്കാൻ സാധിക്കുകയില്ല, അത് ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒന്നല്ല നരകത്തി എന്ന് പറയുന്നത്. വകുല്ലു ഹാലത്തിൻ ഖുദ്ദറ ഇംകാനു സബ്ര അലൈഹ ഫന്നാറു ലാ യുംകിനു സബ്ര അലൈഹ, എന്തൊക്കെ ക്ഷമിക്കാവുന്ന ഏതേത് അവസ്ഥകൾ സങ്കൽപ്പിച്ചു നോക്കിയാലും നരകം ക്ഷമിക്കുക എന്നത് പോട്ടെ, അതിൽ കുറച്ച് കിടക്കാം, എന്ന് വിചാരിക്കേണ്ടത് ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ്. വകൈഫ സബ്റു അലാ നാരിൻ, ഇങ്ങനെ ഒരു നരകം അതെങ്ങനെ ക്ഷമിക്കാനാണ്? എന്താണ് അതിന്റെ പ്രത്യേകത? ഖദിഷ്തദ്ദ ഹർറുഹ, അതിന്റെ ഉഷ്ണം, അതിന്റെ ചൂട്, അത് കടുകടുത്ത ചൂടാൻ. വസാദത അലാ നാരി ദുനിയ ബിസബഈന ദഅഫ, ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി തീ ചൂട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ തീക്ക്. വാദുമ ഗലിയാനു ഹമീമിഹ, അതിലെ ചുട്ടുകൊള്ളുന്ന വെള്ളം അത് അങ്ങേറ്റം തിളച്ചിരിക്കുന്നു. വസാദ നത്നു സദീദിഹ, അവിടെ ഉള്ള സദീദെന്ന് പറയുന്ന അവിടുത്തെ പാനീയം, അതിന്റെ ദുർഗന്ധം അങ്ങേറ്റത്തെ ദുർഗന്ധമാണ്. വതദാഅഫ ബർദു സംഹരിരിഹ, അവിടെ ഉള്ള സംഹരീർ അഥവാ കൊടും തണുപ്പുള്ള അങ്ങേറ്റം ദുർഗന്ധമുള്ള വെള്ളം, അത് സഹിക്കാൻ സാധിക്കാത്ത തണുപ്പാണ്. ചൂടുകൊണ്ട് ശിക്ഷയുണ്ട് എന്നതുപോലെ തണുപ്പുകൊണ്ട് ശിക്ഷയുണ്ട്. ഷെയ്ഖുൽ സബിൻ തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം, ദുനിയാവിൽ ചൂടുകൊണ്ട് മരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുക എന്തേറ്റിട്ടാണ്? തണുപ്പുകൊണ്ടാണ് എന്ന്. വഅദുമത് സലാസിലുഹ വഅഗ്ലാലുഹ, അവിടെ ഉള്ള നരകാവകാശികളെ ബന്ധിക്കുന്ന ചങ്ങലകൾ കടുത്ത ചങ്ങലകളാണ്. അതുപോലെ അഗ്ലാൽ, അഗ്ലാൽ എന്ന് പറഞ്ഞാൽ അത് കഴുത്തിലിടുന്ന വളയമാണ്. ഇത്ര നിന്ദ്യമാണെന്ന് നോക്കൊരു മനുഷ്യന്റെ കഴുത്തിൽ വളയമിടുക എന്ന് പറഞ്ഞാൽ, ചില വളർത്തുമൃഗങ്ങളെയൊക്കെ കഴുത്തിൽ കൊളുത്തിട്ട് വളയമിട്ട് വലിക്കുന്നത് പോലെ മനുഷ്യനെ വലിക്കുക, എത്ര ഒരു അപമാനമാണ്. യാ സുബ്ഹാനല്ലാഹ്, അതും സ്വർഗത്തിൽ. ദുനിയാവിലെ അതൊന്നാകെ അടക്കി വരിച്ച ഒരു രാജാവിനെ പോലെ സ്വർഗത്തിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്നവൻ പോലും അങ്ങനെയാണ്. യാ സുബ്ഹാനല്ലാഹ്, അവനെയും ഈ കഴുത്തിൽ വളയം ബന്ധിച്ചവനെയും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. വലയ്യാദു ബില്ലാ, അദ്ദേഹം പറയുന്നു, വക്കബുറത് മഖാമിഉഹ, അവിടെ മർദ്ദിക്കാനുള്ള ദണ്ഡുകൾ വളരെ വലുതാണ്. വഗാലുവ ഖുസാനുഹ, അതിന്റെ കാവൽക്കാർ അങ്ങേറ്റം പരുക്കന്മാരാണ്. വസാല മാ ഫീ ഖുലൂബിഹിം റഹ്മതിഹിം, ഹൃദയത്തിലുള്ള അവരുടെ റഹ്മത്ത് എടുത്തു നീക്കപ്പെട്ടിട്ടുണ്ട്. എന്ത് നരകത്തിയിൽ ആര് വെന്തരിയുന്നത് കണ്ടാലും അവർക്കൊരു കരുണയും തോന്നുകയില്ല. അള്ളാഹു അങ്ങനെ അവരെ നിശ്ചയിച്ചിരിക്കുന്നു. തീർന്നോ? ഇല്ല. വഖിതാമു ദാലിക്, ഒടുവിൽ അതിന്റെ എല്ലാം അവസാനം, സഖത്തുൽ ജബ്ബാർ, ജബ്ബാറായ അള്ളാഹുവിന്റെ കോപം. യാ സുബ്ഹാനല്ലാഹ്, നിനക്കാളെല്ലാം അപ്പുറം റബ്ബ് നിന്നോട് കോപിച്ചിരിക്കുന്നു, റബ്ബ് നിന്നോട് കോപിച്ചിരിക്കുന്നു. സ്വർഗാവകാശികളെ നോക്കൂ നിങ്ങൾ, അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു നൽകിയതിന് പുറമേ റബ്ബ് അവരോട് പറയുക, ഞാൻ നിങ്ങൾക്ക് അധികമായി നൽകുന്നു, എന്ത്? എന്റെ തൃപ്തി, റിദായ. ഫല അസ്ഖത്തു അലൈക്കും അബദ, ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. അള്ളാഹുവിന്റെ തൃപ്തി, അതാണ് ഏറ്റവും വലുത്. റിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. നരകക്കാർക്ക് ലഭിക്കുക അള്ളാഹുവിന്റെ കോപമാണ്. വഖൗലുഹും ലഹും ഹീന യദ്ഊനഹു വയസ്തഗീസൂൻ, ഇങ്ങനെ കോപിക്കുകയും അള്ളാഹുവിനോട് തേടുകയും കേണ അപേക്ഷിക്കുകയും ചെയ്യുന്ന നരകാവകാശികളോട് അള്ളാഹു എന്തു പറയുകയും ചെയ്യുന്നു? ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, നിന്ദ്യരായി അവിടെ കിടന്നുകൊള്ളുക. വലാ തുകല്ലിമൂൻ, എന്നോട് മിണ്ടിപ്പോകരുത് എന്ന് അള്ളാഹു പറയുകയും ചെയ്യും. ഇങ്ങനെ ഒരു നരകം എങ്ങനെ ക്ഷമിക്കാനാണ്? നോക്കൂ നിങ്ങൾ, എത്ര ഹൃദയസ്ഫുർക്കായ വാക്കാണ് ഇമാം റഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. ഫഈ യസ്ബിറു ഫന്നാറു മസ്വല്ലഹും, ക്ഷമിച്ചാലും അവരുടെ സങ്കേതം നരകമാണ്. ക്ഷമിക്കുക സാധ്യമല്ല. ക്ഷമിച്ചാൽ അവിടെയുള്ള വേദന കുറയുകയില്ല. തൊട്ടടുത്ത് വേദന അനുഭവിക്കുന്ന ഒരുവനെ കണ്ടതുകൊണ്ട് നരകം ഒരുവനും ഇളവ് തോന്നുകയില്ല. ഇതെല്ലാം ദുനിയാവിലെ അജാബിൽ നിന്ന് നരകത്തിനെ, അവിടുത്തെ അജാബിനെ വേറിട്ട് നിർത്തുന്ന കാര്യങ്ങളാണ്. വയ്യസ്തഅതിബൂ ഫമാഹും മിനൽ മുഅ്തബീൻ, അവരിനി ഇളവ് ചോദിച്ചാൽ, ഒരു മടക്കം ചോദിച്ചാൽ അവർ മടക്കപ്പെടുകയുമില്ല. വയ്യൻ തലബു അയ്യസ്തഅതിബു വയുബ്ദു അജാറഹും ഫമാലഹും അജാറുൻ, അവരെന്തെങ്കിലും ഇളവ് ചോദിച്ചാൽ, തങ്ങളുടെ ഒഴിവ് കഴിവുകൾ ബോധ്യപ്പെടുത്താൻ സമയം ചോദിച്ചാൽ അത് നൽകപ്പെടുകയില്ല. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരം എന്ന കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കണം. മുശ്രിക്കുകളുടെ, മുനാഫിക്കുകളുടെ, പരലോകം നിഷേധിച്ചവരുടെ, അതുപോലെ അള്ളാഹുവിന്റെ സിഫത്തുകളുടെ നിഷേധിച്ചവരുടെ സൂഉദ്ദനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി മുഅ്മിനുകളിൽ, മുസ്ലിമീങ്ങളിൽ സംഭവിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദനുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരം. അത് ഇമാം ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയുകയുണ്ടായി, അത് ഇല്ലാത്ത ആളുകൾ വളരെ കുറച്ചായിരിക്കും. ബഹുഭൂരിപക്ഷം ആളുകളുടെയും വാക്കുകൾക്കിടയിൽ അത് നമുക്ക് കാണാം. എന്താണത്? അത് നേരത്തെ പറഞ്ഞ കുഫാറുകളുടെ മുഷരിക്കുകളുടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരുടെ സുഹൃത്ത് തന്നെയല്ല, മനസ്സിലല്ലേ? മറിച്ച് മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുന്ന അവരുടെ ഇമാനിലുള്ള കുറവുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് ഇമാം ഖയ്യിം അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞു. ആളുകളുടെ സംസാരത്തിനിടയിൽ കാണാം, അള്ളാഹു എന്നോട് അക്രമം ചെയ്തു, എനിക്ക് തരേണ്ടത് തന്നില്ല, നേർക്കുനേരം അവൻ പറയുകയില്ലെങ്കിലും വരികൾക്കിടയിൽ അത് കാണാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനേക്കാളൊക്കെ കിട്ടാൻ അർഹനായിരുന്നില്ലേ, എനിക്കെന്താണ് ഇത്ര കിട്ടിയത്, റബ്ബെന്താണ് എനിക്ക് അങ്ങനെ തന്നത് എന്നാണ് അവന്റെ വാക്കിൽ അവൻ സൂചിപ്പിക്കുന്നത്, നേർക്കുനേരെ പറഞ്ഞില്ലെങ്കിലും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ചാരം അങ്ങോട്ട് നീക്കിയാൽ ഉള്ളിൽ കനൽ കാണും എന്നതുപോലെ ആളുകളുടെ സംസാരത്തിനിടയിൽ അത് നമുക്ക് കാണാം. അല്ല, എനിക്ക് അങ്ങനെ തന്നില്ല, എനിക്കെന്താ അങ്ങനെ കിട്ടിയില്ല. യാ സുബ്ഹാനല്ല, നീ ആരെയാണ്, ആരെ കുറിച്ചാണ് പരാതി പറയുന്നത്? റബ്ബിനെ കുറിച്ച്, നിന്നോട് ഏറ്റവും കരുണ ചൊരിഞ്ഞവനോട്, ഏറ്റവും എല്ലാ ഫദലും നിനക്കേകിയവനോട്. ആരോടാണ് നീ പരാതി പറയുന്നത്? ആരോട്, ആരെക്കുറിച്ചാണ് പറയുന്നത്? നിന്നോട് ഒരിക്കലും നിന്റെ റബ്ബിന്റെ അത്ര കരുണയില്ലാത്ത, റബ്ബ് നൽകിയ ഒന്നും നിനക്ക് നൽകിയിട്ടില്ലാത്ത അങ്ങനെയുള്ള പടപ്പുകളോട് നിന്റെ ഖാലിഖായ റബ്ബിനെ കുറിച്ച് നീ പരാതി പറയുകയാണ്. ഒരിക്കലും അത് നന്ദിയുള്ള അടിമ ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക, മോശം വിചാരിക്കുന്നുണ്ടോ അത് സ്വന്തം നഫ്സിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചല്ല. നിന്റെ നഫ്സിൽ എന്തെങ്കിലും വല്ല നന്മയുമുണ്ടോ അത് റബ്ബ് തന്നതാണ്. മോശമെല്ലാം നീ നിന്നെ കുറിച്ച് വിചാരിച്ചുകൊള്ളുക, നല്ലത് മാത്രം റബ്ബിനെ കുറിച്ച് വിചാരിക്കുക. അന ഇൻദ ദന്നി അബ്ദി ബി ഫലിയദുന്ന അബ്ദി ബിമാ യശ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അങ്ങനെയാണ്, അതുകൊണ്ട് എന്റെ അടിമ എന്നെ കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കട്ടെ. ഖൈറാണോ നീ വിചാരിക്കുന്നത്? അള്ളാഹു അങ്ങനെയാണ്. നീ ഷർറാണോ വിചാരിക്കുന്നത്? റബ്ബ് അങ്ങനെയാണ്. നീ നല്ലത് വിചാരിക്കുക, തെറ്റുപറ്റിയോ നീ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാറ് നടത്തുക, അള്ളാഹു പുറത്തുവരുമെന്ന് വിചാരിക്കുക. അള്ളാഹു പുറത്തുവരുമെന്ന്, നന്മ ചെയ്യുകയാണോ അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന പേടി അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരം കൊണ്ടുള്ളതാണോ? അല്ല, മറിച്ച് അവനവന്റെ അമലിൽ വല്ല പാളിച്ചയും പറ്റിയിട്ടുണ്ടോ എന്നോർത്തിട്ടാൽ. മുഅ്മിനുകളുടെ സ്വഭാവമാണ് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന പേടി, അത് അള്ളാഹു അനീതി ചെയ്യുമെന്ന പേടിയല്ല. അവൻ ഷക്കൂറാൻ, അവൻ ചെറിയ അമലിന് വലിയ പ്രതിഫലം നൽകുന്നവനാണ്. ഒരു അമലും അവങ്കൽ പാഴായി പോവുകയില്ല. മറിച്ച് സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന് പേടിക്കേണ്ടത് അവനവന്റെ പാളിച്ചകളെ ഓർത്ത് പ്രവർത്തനങ്ങളിൽ പറ്റുന്ന, അതിൽ വന്നു ചേരാവുന്ന നിയ്യത്തിലെ പാളിച്ചകൾ, അതുപോലെ പ്രവർത്തനങ്ങളിൽ വന്നിരിക്കുന്ന സൂക്ഷ്മതക്കുറവ്, അശ്രദ്ധ, ഇതൊക്കെ കൊണ്ട് സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്നാണ് പേടിക്കേണ്ടത്. അതല്ലാതെ അള്ളാഹുവിനെ കുറിച്ചൊരിക്കലും മോശമായത് വിചാരിച്ചുകൂടാ. നോക്കൂ നിങ്ങൾ, ഇതാണ് മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കാനിടയുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരങ്ങളിൽ ഒന്ന്. ഇവിടെ പണ്ഡിതന്മാർ ഈ ആയത്ത് അവതരിക്കാൻ കാരണമായി ഹദീസ് മുഹദ്ദിസുകൾ അവരുടെ കിതാബിൽ ഉദ്ധരിച്ച സഹീഹായ ഒരു ഹദീസുണ്ട്, ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ച ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുക, കുന്തു മുസ്തതിറൻ ബി അസ്താരിൽ കഅബ, ഞാൻ കഅബയുടെ ശിത്റുകൾ അവിടെ ഞാൻ ഇങ്ങനെ മറഞ്ഞു ഇരിക്കുകയായിരുന്നു. ഫജാഅ സലാസതു നഫർ, അപ്പോൾ മൂന്നാളുകൾ അവിടേക്ക് വന്നു, കഅബക്കരികിൽ വന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, മക്ക കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത്, മുശ്രിക്കുകളായ മൂന്നാളുകൾ അവിടേക്ക് വന്നു. സലാസത്തു നഫർ, ഖുറശിയുൻ വ സഖഫിയാൻ, ഒരു ഖുറശി, ഒരു ഖുറൈശ് ഗോത്രക്കാരൻ, രണ്ട് സഖീഫ് ഗോത്രക്കാരൻ, അല്ലെങ്കിൽ ഒരു സഖീഫ് ഗോത്രക്കാരൻ അല്ലെങ്കിൽ രണ്ട് ഖുറൈശികളും, രണ്ടിലൊന്നാണ് ഉണ്ടാകും. ഒന്നുകിൽ ഒരു ഖുറൈശി, രണ്ട് സഖീഫ് ഗോത്രക്കാരും, അല്ലെങ്കിൽ രണ്ട് സഖീഫ് ഗോത്രക്കാരനും ഒരു ഖുറൈശിയും. ഇത് റിവാത്ത് ചെയ്യുന്ന ആൾക്ക് സംശയമാണ്. എന്തായാലും മൂന്ന് പേർ. എന്താ ഈ രണ്ട് ഗോത്രങ്ങളുടെ പ്രത്യേകത? ഉന്നത ഗോത്രക്കാരാണ് ഖുറൈശികളും സഖീഫ് ഗോത്രക്കാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ അവർ പറഞ്ഞില്ലേ, ഈ നുബുവത്ത് ഒരാൾക്കിറങ്ങി, അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അദീം, ഈ രണ്ട് പട്ടണങ്ങളിൽ ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹാനായ പണമുള്ള ബുല്യ യമാനായ ഒരാളെ അള്ളാഹു എന്താ നബിയാക്കി കൂടായിരുന്നോ എന്നവർ ചോദിച്ചു. സഖീഫ് ഗോത്രക്കാരനായ തായിഫിലുള്ള ഒരു സഖീഫ് ഗോത്രക്കാരനെയോ അല്ലെങ്കിൽ മക്കയിലുള്ള ഏതെങ്കിലും വേറെ ഖുറൈശയെയോ എന്താ നബിയാക്കി കൂടെ, കൂടുതൽ പണമുള്ള ആളെ എന്നാണ് അവരുടെ ചോദ്യം. പണം ആര് കൊടുത്താണെന്ന് ഈ കൗമ ചിന്തിക്കുന്നില്ല, അത് അള്ളാഹു കൊടുത്താണ്. അഹും യഖ്സിമുന റഹ്മത റബ്ബിക്, അള്ളാഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റഹ്മത്ത് അവരാണോ വീതിച്ചു കൊടുക്കുന്നത്? നുബുവത്ത് അള്ളാഹുവാണ് കൊടുക്കുക. ഏതുപോലെ പണം അള്ളാഹുവാണ് കൊടുത്തത്. നഹ്നു ഖസംന ബൈനഹും മഈശതഹും, അവരുടെ മഈശത്ത് നാമാണ് അവർക്കിടയിൽ വീതിച്ചു കൊടുത്തത്. ശരി, ഈ രണ്ട് ഗോത്രത്തിൽപ്പെട്ട മൂന്ന് പേരാണ് അവിടെ വന്നത്. ഇബ്നു മസ്ഊദ് അവരെ വിശേഷിപ്പിക്കാൻ, കസീറുൻ ഷഹ്മു ബുതൂനിഹിം ഖലീലുൽ ഫിഖ്ഹു ഖുലൂബിഹിം, കസീറുൻ ഷഹ്മു ബുതൂനിഹിം, അവരുടെ ശരീരത്തിന്റെ കൊഴുപ്പ് കുറയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല തടിമാടന്മാരാണ്. ഖലീലുൽ ഫിഖ്ഹു ഖുലൂബിഹിം, എന്നാൽ ഹൃദയത്തിലെ ഫിഖ് അറിവ് വളരെ കുറവാണ്, ഉള്ളിലൊന്നുമില്ല, വെറും വലിയ തടിമാടന്മാരായ മൂന്നു പേർ വന്നിരിക്കുകയാണ്. അവർ ഒരു സംസാരം സംസാരിച്ചു. ഇബ്നു മസ്ഊദിന് വ്യക്തമായി ഉച്ചത്തിൽ കേൾക്കുന്ന സംസാരമല്ല, എന്നാൽ പതുക്കെ കേൾക്കുന്നുണ്ട്. ഫഖാല അഹദുഹും, അവരുടെ ഒരാൾ പറഞ്ഞു, അതറൂന അന്ന അല്ലാഹു യസ്മഉ കലാമന ഹാദ, ഒരുത്തൻ പറയുകയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അല്ലാഹു കേൾക്കുമോ. ഫഖാല അൽ ആഖർ, വേറൊരുത്തൻ പറയുകയാണ്, ان اذا رفعنا اصواتنا سمعه واذا لم نرفعه لم يسمعه. ഞങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞാൽ അല്ലാഹു കേൾക്കും, മെല്ലെ പറഞ്ഞാൽ അല്ലാഹു കേൾക്കുകയില്ല. فقال الاخر, മറ്റയാൾ പറഞ്ഞു, ان سمع منه شيئا سمعه كله, അല്പം കേട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ കേൾക്കും, അഥവാ മെല്ലെ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ, ഒച്ചത്തിൽ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ മെല്ലെ പറഞ്ഞാലും കേൾക്കും. നോക്കൂ, ഈ സന്ദർഭത്തിൽ അവരെക്കുറിച്ച് ഈ ആയത്തുകൾ ഇറങ്ങിയെന്ന് അള്ളാഹുവിനെ കുറിച്ച് ഈ മോശമായ വിചാരം വിചാരിക്കുന്നവർ, അവൻ കേൾക്കുകയില്ല, അവന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് റബ്ബ് പറയുകയാണ് എന്ത്? നിങ്ങൾ നിങ്ങളുടെ തൊലികൾ, നിങ്ങളുടെ കാതുകൾ, കണ്ണുകൾ, ഇതിനൊന്നും മറച്ചു പിടിച്ചിട്ടല്ലോ നിങ്ങൾ അമൽ ചെയ്തത്, മറിച്ച് നിങ്ങൾ വിചാരിച്ചു അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അധികവും അറിയുകയില്ല എന്ന്. അതായിരുന്നു റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിചാരം. അർദ്ദാക്കും, അത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു. ശേഷമുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖയ്യദ്നാ ലഹും ഖുറനാഅ ഫസയ്യനു ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും وحق عليهم القول في امم قد خلت من قبلهم من الجن والانس انهم كانوا خاسرين وقيضنا لهم نام അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയുണ്ടായി, നാം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു, അവരുടെ കൂടെ കൊടുത്തു. ഖുറനാ എന്നാൽ ഖരീൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. ഖരീൻ എന്നാൽ വിടാത്ത കൂട്ടുകാരൻ, വിട്ടുപോകാത്ത കൂട്ടുകാരനാണ് ഖരീൻ എന്ന് പറയുന്നത്. وقيضنا لهم نام അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തു ഖുറന ചില കൂട്ടുകാരെ. ഫസയ്യനു ലഹും, ആ കൂട്ടുകാർ അവർക്ക് അലങ്കരിപ്പിച്ച് അലങ്കാരമാക്കി തോന്നിക്കൊടുത്തു. മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും. വഹഖ അലൈഹിം, അവർക്കുമേൽ സത്യമായി പുലർന്നു അൽ ഖൗൽ, ആ വാക്ക്. ഏതാണ് ആ വാക്ക്? في امم قد خلت من قبلهم, في امم ചില സമൂഹങ്ങളിൽ, قد خلت കഴിഞ്ഞു പോയത്, من قبلهم അവർക്ക് മുമ്പ്, അഥവാ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളിൽ അല്ലാഹുവിന്റെ വാക്ക് അത് സത്യമായി പുലർന്നതുപോലെ ഇവരുടെ കാര്യത്തിലുമായി. മിനൽ ജിന്നി വലിൻസ്, ജിന്നു വർഗത്തിലും ഇൻസു വർഗത്തിലും പെട്ട, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പഴയ ആളുകളെ കുറിച്ച് അവരുടെ വിധി എന്താണോ അത് തന്നെ ഇവർക്കും ബാധകമായി. എന്തായിരുന്നു ആ വിധി? ഇന്നഹും കാനു ഖാസിരീൻ, അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി എന്നത്. ഇവിടെ അള്ളാഹു അവർക്ക് കൂട്ടുകാരായി നിശ്ചയിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള, അദ്ദേഹം പറയുകയാണ്, മിനൽ ഖുറനാഇ മിൻ ഷയാത്തീനിൽ ഇൻസി വൽ ജിൻ, ജിന്നു വർഗത്തിലും ഇൻസു വർഗത്തിലും പെട്ട പിശാചിക്കൾ, ഷെയ്ത്താൻമാർ. മനുഷ്യരിലും ജിന്നുകളിലും ഷെയ്ത്താനുണ്ട് എന്നാണ്. ജിന്നുവർഗത്തിലെ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അത് കാഫറുകളാണ്. മനുഷ്യരിലെ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ മോശക്കാരായ ആളുകളെ ഷെയ്ത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ് എന്ന് ഖുർആൻ വന്നല്ലേ, ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ടവർ. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള കൂട്ടുകാരെ അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. അവരെന്ത് ചെയ്തു? ഫസയ്യനൂലഹും, അവർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കണം. അബൈൻ ഐദിഹിം വമാ ഖൽഫഹും, മുന്നിലുള്ളതും പിന്നിലുള്ളതും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ അമലും വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളും. ഒരിക്കലും ഒരു തെറ്റ് ചെയ്താൽ അവരോട് ഈ കൂട്ടുകാരൻ എന്ത് പറഞ്ഞു കൊടുക്കൂല, ചെയ്തത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയില്ല. മറിച്ച് ആ തിന്മയിൽ ഉറച്ചു നിൽക്കാൻ, അത് തന്നെ പിന്നെയും ചെയ്യും, എന്താ നീ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് എന്ന് പറയും. അതേസമയം മുഅ്മിനുകളായ നല്ല കൂട്ടുകാരുടെ സ്ഥിതി നേരെ മറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുറ ഖാക ബാലിമൻ ഔ മബ്ലൂമൻ, നീ നിന്റെ സഹോദരനെ സഹായിക്കുക. ബാലിമൻ ഔ മബ്ലൂമൻ, അവൻ അക്രമിയായിരുന്നാലും അക്രമിക്കപ്പെട്ടവനായിരുന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ സഹാബത്ത് ചോദിച്ചു, അക്രമിക്കപ്പെട്ടവനെ സഹായിക്കേണ്ടത് എങ്ങനെയാണ്? ഞങ്ങൾക്കറിയാം, അവനെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുക, അക്രമിയിൽ നിന്ന് അവനെ രക്ഷിക്കുക, അവനെ ആശ്വസിപ്പിക്കുക, ഇതൊക്കെ അവനെ സഹായിക്കല. അതെല്ലാവർക്കും വ്യക്തമാണ്. അക്രമി എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അഥവാ അവനെ അക്രമത്തിൽ നിന്ന് നീ തടഞ്ഞുകൊണ്ട്, അക്രമത്തിൽ നിന്ന് നീ അവനെ തടഞ്ഞുകൊണ്ട് അങ്ങനെ നീ അവനെ സഹായിക്കുക. മഹാനായ സഹാബി അമർ ഇബ്നു ആയിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്നുപേരുള്ള അമീറിന്റെ അരികിലേക്ക് ചെല്ലുകയുണ്ടായി. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്നുപേരുള്ള ഭരണാധികാരിയുടെ അരികിലേക്ക്, ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഖലീഫയായിരുന്നില്ല, മറിച്ച് അമീറായിരുന്നു. അമർ ഇബ്നു ആയിദ് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ധാരാളം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പല ക്രൂരതകളും മറ്റും ഉണ്ടായതുകൊണ്ട് ഈ സഹാബി അദ്ദേഹത്തെ ഉപദേശിക്കാൻ ചെല്ലുകയാണ്. അമർ ഇബ്നു ആയിദ് റളിയല്ലാഹു അൻഹു ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബിയ, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബി. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബിമാരുടെ പ്രത്യേകത എന്താ? അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം. അള്ളാഹു ആ മുഅ്മിനുകളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിന് കീഴിൽ അവർ താങ്കൾക്ക് ബയ്യത്ത് നൽകവേ. വഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് അള്ളാഹു അറിഞ്ഞിരിക്കും. 1400 സഹാബിമാരുണ്ടായിരുന്നു. അള്ളാഹു പറയണം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇതിനേക്കാൾ വലിയ ഷഹാദത്ത്, സാക്ഷ്യപത്രം, ഇതിനേക്കാൾ നന്മക്കുള്ള സർട്ടിഫിക്കറ്റ് വേറെ എന്ത് വേണം? അള്ളാഹു പറയുകയാണ്, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അവർ ശ്രേഷ്ഠരായ സഹാബിമാരാണ്. മനസ്സിലായില്ലേ? ബയ്അത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബി എന്ന് പറഞ്ഞാൽ അത് വലിയ ശ്രേഷ്ഠതയുള്ള സഹാബിയാണ്. അങ്ങനെയുള്ള സഹാബിയാണ്, പ്രായം ചെന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരനായ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന ഭരണാധികാരിയുടെ അടുത്തു ചെന്ന് അദ്ദേഹം ഉപദേശിക്കാൻ, അദ്ദേഹം ആളുകളുടെ മുന്നിൽ പരസ്യമായി പറഞ്ഞ് അയാൾ അപമാനിക്കുകയല്ല. കാരണം അദ്ദേഹം ഉപദേശിച്ച് കഴിഞ്ഞ് പിന്നീട് ആളുകൾ ചോദിക്കാൻ, എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്ന്. മറ്റുള്ളവർ കേട്ടിട്ടില്ല. അദ്ദേഹം ചെന്നിട്ട് പറയുകയാണ്, ഐ ബുനൈ, ഓന്റെ കുഞ്ഞു മോനെ. ആരോട്? ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനോട് പറയുകയാണ്, പ്രായം കുറഞ്ഞ ആളാണ്. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശർറ ദിആഇ അൽഹുതമ, മേയ്ക്കുന്ന ഒട്ടകങ്ങളെ മേയ്ക്കുന്ന അല്ലെങ്കിൽ കാലുകളെ മേയ്ക്കുന്ന ഇടയന്മാരിൽ ഏറ്റവും മോശക്കാർ അതിനോട് പരുഷമായി ക്രൂരമായി പെരുമാറുന്നവരാണ്. അതുകൊണ്ട് നീ അതിൽ പെട്ടുപോകരുത്, നിങ്ങളതിൽ പെട്ടുപോകരുത് എന്ന് ഇദ്ദേഹത്തെ ഉപദേശിച്ചു. അദ്ദേഹം സഹാബിയായിരുന്നില്ല. എന്നാൽ സഹാബികളെ മര്യാദക്ക് പിൻപറ്റിയ ആളുകളിൽ ഉൾപ്പെട്ടോ? അതിലുൾപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇജ്ലിസ്, ഇന്നമ അൻത മിൻ ഖുസാലത്തി അസ്ഹാബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഇരിക്കും. നിങ്ങൾ മുഹമ്മദ് നബിയുടെ സഹാബിമാരിൽ, അതിലെ ഖുസാലത്ത, ഖുസാലത്ത് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളിൽ അതിൻ്റെ മുകളിലുള്ള പുറന്തൊലി എന്താണ് ചെയ്യുക? അത് കളയുകയാണ് ചെയ്യുക. ഉപകാരമില്ലാത്തതാണ്, അതുകൊണ്ട് ഫായിദയില്ല. എടുത്തുകള ആ പുറന്തൊലി, ഉപകാരമില്ലാത്ത ചവറുകളുടെ കൂട്ടത്തിൽ സഹാബിമാരിൽ അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എന്ന് ഇയാൾ ഈ മഹാനായ സഹാബിയോട്, ബയ്അത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളോട് പറയുകയാണ്. യാ സുബ്ഹാനല്ലാഹ്, ഇതാണ് ഈ ഇങ്ങനെയുള്ള ആളുകളുടെ അരികിൽ ചെന്ന്, മറ്റുള്ളവരുടെ മുന്നിൽ അവർ അപമാനിച്ചിട്ടല്ല, പക്ഷെ മുന്നിൽ പോയി രഹസ്യമായി പറഞ്ഞാൽ ചിലപ്പോൾ തലപോകും. പക്ഷെ അവരോടുള്ള നസീഹത്ത് നോക്കും, നിങ്ങൾ പോയി നല്ല നിലക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ അദ്ദേഹം തിരിച്ചു മറുപടി ഇതാണ് പറഞ്ഞത്. അപ്പോൾ ആ സഹാബി അമർ ബിൻ ആയിദ് മനോഹരമായ ഒരു മറുപടി പറഞ്ഞു. എന്താണ്? ഖുസാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരിലുണ്ടോ? അതവർക്ക് ശേഷമല്ലേ ഉണ്ടായത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ അങ്ങനെ എടുത്തു കളയേണ്ട പുറന്തൊലി ഒരാളുമില്ല. മറിച്ച് അവരെല്ലാം കാമ്പ് തന്നെയാണ്, സഹാബത്ത് മുഴുവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ മുഴുവൻ. അദ്ദേഹം ചോദിക്കാണ്, ഖുസാലത്ത് എവിടെ? നബിയുടെ സഹാബിമാരിൽ. അതവർക്ക് ശേഷമല്ലേ വന്നത് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഉപദേശം ഇയാൾ സ്വീകരിച്ചില്ല. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ മുഅ്മിനുകളുടെ സ്വഭാവമാണ്, അവർ നസീഹത്ത് പുലർത്തുമെന്നത്, അവർ ഉപദേശിക്കുമെന്നത്, തിന്മ സംഭവിച്ചു പോയാൽ, അബദ്ധം സംഭവിച്ചു പോയാൽ അത് ഉണർത്തി കൊടുക്കുമെന്നത്. എന്നാൽ ഖുറന ഉസു മോശം കൂട്ടുകാരുടെ ലക്ഷണമാണ്, ഒരിക്കലും അവൻ തിന്മ തിരുത്തുകയില്ല. എന്ത് തോന്നി വാസം ചെയ്തു വന്നാലും ഞാണ്ട് കൂടെ എന്ന് പറയും. ഒന്നും പഠിക്കണ്ട, ഞാണ്ട് കൂടെ എന്ന് പറയും. നാളെ പരലോകത്ത് ഇങ്ങനെയുള്ള ആളുകൾ പരസ്പരം ശത്രുക്കളായിരിക്കും. കാരണം അവരുടെ സ്നേഹം ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നില്ല, അവരുടെ സഹകരണം തിന്മയിലും ശത്രുതയിലുമായിരുന്നു. എന്നാൽ മുഅ്മിനുകളുടെ സഹകരണവും സ്നേഹവുമെല്ലാം നന്മയിലും തഖ്വയിലുമായിരിക്കും, നന്മയിലും തഖ്വയിലും. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും തിന്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന, തിന്മ അത് കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ആമീൻ. നോക്കൂ, ഇങ്ങനെ അള്ളാഹു ഇവർക്ക് മോശക്കാരായ കൂട്ടുകാരെ ഏർപ്പെടുത്തി കൊടുത്തു. കാരണം അവർ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടു. റബ്ബ് പറഞ്ഞില്ലേ, വമൻ യഅശു അൻ ദിക്റി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനി സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. സൂറത്തു സുഖ്റഫിൽ നമുക്ക് കാണാം, വമൻ യഅശു അൻ ദിക്റി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, നുഖയ്യിദ് ലഹു ശൈത്താന, നാം ഒരു പിശാചിന് അവൻ ഏർപ്പെടുത്തി കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ, അവനവന്റെ ഉറ്റ കൂട്ടുകാരനായിരിക്കും. വൈന്നഹും ലയസുദ്ദൂനഹും അനി സബീൽ, അല്ലാഹുവിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അവർ ഇവരെ തടയും. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, എന്നാൽ അവർ സ്വയം വിചാരിക്കുന്നത് ഞങ്ങൾ ശരിയായ മാർഗത്തിലാണ് എന്നാണ്. തെറ്റായ വഴിയിലാണ്, പക്ഷെ അവർ സ്വയം കരുതുന്നത് ശരിയായ മാർഗത്തിലാണ് എന്നതാണ്. അങ്ങനെയുള്ള കൂട്ടുകാരാണ് അവർക്കുള്ളത്. തിന്മയെ അത് അലങ്കരിപ്പിച്ച് തോന്നിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, തിന്മ കണ്ടാൽ വിലക്കുന്നവരല്ല, തിന്മ കണ്ടാൽ ഉപദേശിക്കുന്നവരല്ല, നന്മ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കണം. ഇന്ന് ജനങ്ങളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ, തിരുത്തുന്നവരെ ആർക്കും ഇഷ്ടമല്ല. തിന്മ കണ്ടാൽ തെറ്റാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ദേഷ്യം പിടിക്കാൻ, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. എന്നാലോ തിന്മ പ്രചരിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്ത് വൃത്തികേടും വിളിച്ചു പറയാം, എന്ത് വൃത്തികേടും വിളിച്ചു പറയാം. ഇവിടെ അടുത്ത് ഒരു ജില്ലയിൽ, മുസ്ലിമീങ്ങൾ കൂടി പാർക്കുന്ന ജില്ലയിൽ യുക്തിവാദികൾ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഇതിന് കൗവ് പരിപാടി കഴിഞ്ഞിട്ട് കുപ്പി പൊട്ടിക്കുകയാണ് കള്ളുടിക്കാൻ. ആ എന്നിട്ട് അവിടെ വാച്ച്മാനായി ജോലി ചെയ്യുന്ന മുസ്ലിമായ ഒരാളെ അയാളോട് പറയുന്നു, വരി നമുക്ക് കുടിക്കാം. അയാൾ പറഞ്ഞു, ഞാനില്ല, ഞാൻ മുസ്ലിമാണ്. അപ്പോൾ ഞാൻ വരൂല, ഞാൻ മുസ്ലിമാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഈ ആളുകളുടെയൊക്കെ തനിനിറം. എല്ലാ വൃത്തികേടുകളും തോന്നിവാസങ്ങളും അവരുടെ ദുരുദ്ദേശങ്ങളും തുറന്നു കിട്ടണം. അതിന് യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അതിനേറ്റവും തടസ്സം നിൽക്കുക മുസ്ലിം ഉമ്മത്താണ് അല്ലേ, ഈ ഉമ്മത്താണ്. അതല്ലാത്തവരുടെ പുരാണങ്ങളിലും മറ്റും അവരുടെ ആരാധ്യർ പോലും മദ്യം ഉപയോഗിക്കുന്നു, അതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ മുസ്ലിം ഉമ്മത്തിൽ നോക്കൂ നിങ്ങൾ, ഈ വക തിന്മകളെ ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങൾ അനുവദിക്കുകയില്ല, മുസ്ലിമീങ്ങൾ അനുവദിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, തിന്മയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നും ശത്രുപക്ഷത്ത് ഇസ്ലാമാണ്. പേര് നമ്മൾ എല്ലാ മതങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരാന്നൊക്കെ പറയും, പക്ഷേ എന്നും 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 ശത്രുക്കൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരുവിളിക്കാൻ മെനക്കെടുത്തത്. കാരണം ഇവന്റെ ഗുരുത്തികേടിനോട്, അവന്റെ അങ്ങേയറ്റം മ്ലേച്ഛമായ മനസ്സിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം തോന്നുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹം തോന്നുക നന്മയുള്ള ഹൃദയങ്ങൾക്കാണ്, നന്മയുള്ള ഹൃദയങ്ങൾക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടാവുക, ബഹുമാനം തോന്നുക. അതേസമയം തിന്മ കൊണ്ട് ഇരുളടഞ്ഞുപോയ, വൃത്തികെട്ട, അവന്റെ ചീഞ്ഞളിഞ്ഞ ഹൃദയത്തിൽ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടാവുകയില്ല, ബഹുമാനമുണ്ടാവുകയില്ല. മന്ദപ്പുറത്തെ കാലിനാണ് ഇന്ന് പറഞ്ഞതുപോലെ കേടുള്ളത്, വൃത്തികേടുള്ളത് ഇവന്റെ ഹൃദയത്തിനാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലോ അവിടുത്തെ ഉജ്ജ്വലമായ ചരിത്രത്തിലോ ഒന്നുമല്ല, ഒരിക്കലുമല്ല. അള്ളാഹു പറയുകയാണ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് മേൽ അള്ളാഹുവിന്റെ വചനം അത് സത്യമായി പുലർന്നിരിക്കുന്നു. അവർക്ക് മുമ്പുള്ള അവരുടെ അതേ അവസ്ഥയിലുണ്ടായിരുന്ന ജിന്നുകളിലും മനുഷ്യരിലും പെട്ട സമൂഹങ്ങളിൽ അള്ളാഹുവിന്റെ വാക്ക് പുലർന്നതുപോലെ, സത്യമായതുപോലെ എന്താണത്, ഇന്നഹും കാനു ഖാസിരീൻ, അവർ തുലഞ്ഞവരാണ്, അവർ നഷ്ടം പറ്റിയവരാണ്. വഹഖ അലൈഹിമുൽ ഖൗൽ എന്ന് ആയത്തിൽ പറഞ്ഞതിനെ കുറിച്ച് ഇബ്നു കസീർ പറയുകയാണ്, ഐ കലിമത്തുൽ അദാബ്, ശിക്ഷയുടെ വാക്കാണ്, ശിക്ഷിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ വാക്കാണ്. ഇന്നഹും കാനു ഖാസിരീൻ, അവർ നഷ്ടക്കാരാണ്. ഐ ഇസ്തൗഹും വഇയാഹും ഫിൽ ഖസാരി വദ്ദമാർ, നഷ്ടത്തിലും തുലഞ്ഞുപോവുക എന്നതിലും ഇവരും മുൻകഴിഞ്ഞവരും ഒരുപോലെ. മനസ്സിലായി? ആധുനിക ഫിറാവുന്മാരും പഴയ ഫിറാവുന്മാരും ഒരുപോലെ, ആധുനിക നമ്രൂദുമാരും ഖാറൂനുമാരും ഒക്കെ പഴയവരുടെ കൂടെ. നാളെ പരലോകത്ത് അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു പറയുന്ന ഒരു വാക്ക് സൂറത്തു സാഫാത്തിൽ നമുക്ക് കാണാം, ഉഹ്ശുറുൽ ലദീന ളമു വഅസ്വാജഹും. സൂറത്തു സാഫാത്തിൽ നമുക്ക് കാണാം അള്ളാഹു പറയുന്നത്, ഉഹ്ശുറുൽ ലദീന ളമു, അക്രമികളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക, വഅസ്വാജഹും, അവരുടെ അസ്വാജിനെയും. ആരാണ് അവരുടെ അസ്വാജ് എന്ന് പറഞ്ഞാൽ, ഐ അഷ്കാലഹും വനുദറാഅഹും, അവരുടെ അതേ പണിയെടുത്ത പഴയകാലക്കാരിലെ ആളുകൾ. മനസ്സിലായി? ഇവിടെ നിഷേധിയായി ഇക്കാലത്ത് ജീവിച്ചവൻ, തോന്നിവാസിയായി ജീവിച്ചവൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവൻ, അവൻ ഫിറാവൂനിന്റെയും ഖാറൂനിന്റെയും അബൂജഹലിന്റെയും അബൂലഹബിന്റെയും ഒക്കെ കൂടെ ഒരുമിച്ച് ചേർക്കപ്പെടും. നീ എത്ര പിൽക്കാലത്താണ് ജീവിച്ചതെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും നീ അനുസരിച്ചോ, ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. ترى നല്ല കൂട്ടുകാരാണ് അവർ, അല്ലാഹുവിന്റെ നബിമാർ, അല്ലാഹുവിന്റെ നബിമാർ, ആദം അലൈഹി സലാം, നൂഹ് അലൈഹി സലാം, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ നബിമാർ. അവരെ കാണാൻ അവരുടെ കൂടെ, അതുപോലെ സിദ്ദീഖുകളുടെ കൂടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ, അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാണാൻ, വശുഹദായി, ഷുഹദാക്കളായ ആളുകളെ കാണാൻ, സഹാബിമാരിലെ ഷുഹദാവുണ്ട്, ഹംസ റളിയല്ലാഹുവിനെ പോലെ, മുസാബ് ഇബ്നു ഉമൈറിനെ പോലെ റളിയല്ലാഹു അൻഹുമ, വ അൻ സായിരി സഹാബ, അതുപോലെ സാലിഹുകൾ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ, സാലിഹുകൾ എന്ന വാക്ക് ഈ പറഞ്ഞവരൊക്കെ ഉൾപ്പെടുന്ന വാക്കാണ്. നബിമാരും സിദ്ദീഖുകളും ഷുഹദാക്കളും സാലിഹുകളും, അവർക്ക് താഴെയുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ചവരുമൊക്കെ ആയ സാലിഹുകളെല്ലാം അവരുടെ കൂടെ. സ്ത്രീകളെ നോക്കൂ നിങ്ങൾ, നന്മ നിറഞ്ഞ സ്ത്രീകൾ, അതാ മറിയം, ഫാത്തിമ, ഖദീജ, ആയിഷ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മുൻഗാമികളായ നല്ലവരായ സ്ത്രീകൾ ആരുടെ കൂടെ പോയി പതിക്കണമെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ നമ്മൾ പറയുന്ന സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അതുകൊണ്ട് ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ നീ ഒറ്റക്കായി പോയാലും അവിടെ നീ ഒറ്റക്കാവുകയില്ല, അവിടെ ധാരാളം നന്മ നിറഞ്ഞ കൂട്ടുകാർ നിനക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് നേരായ മാർഗം ചോദിക്കാൻ നമ്മെ പഠിപ്പിച്ച സൂറത്തുൽ ഫാത്തിഹയിൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്നു, അല്ലാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അലിമാമുൽ ഖയ്യിം റഹിമഹുള്ള സിറാത്തുൽ മുസ്തഖീമിലെ നമ്മുടെ സഞ്ചാരത്തെ, നമ്മുടെ ജീവിതയാത്രയെ മറ്റൊരു യാത്രയോട് ഉപമിച്ചത് കാണാം. അഥവാ ഈ വഴിയിൽ നീ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. സഞ്ചരിച്ചാൽ ഈ വഴിയുടെ അറ്റത്ത് നിന്നെ ഏറ്റവും നല്ല കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട്. നീ ഒരിക്കലും പിന്നിലേക്ക് നടക്കരുത്. പിന്നിലേക്ക് നടന്നാൽ പിന്നിൽ വരുന്നത് ശത്രുക്കളെ, നിന്നെ നശിപ്പിക്കുന്ന ആളുകൾ. മുന്നോട്ട് സഞ്ചരിക്കാതെ അവിടെ നിൽക്കുകയും വരുത്. നിന്നാൽ പിന്നിലുള്ള ഈ ശത്രുക്കൾ വന്നു പിടികൂടും, മനസ്സിലല്ലേ? മറിച്ച് ഈ വഴിയിൽ നീ പൊയ്ക്കൊണ്ടിരിക്കുക, സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ വഴിയിലായി മരണപ്പെട്ടാൽ ഇൻഷാല്ലാ എത്തുക ഏറ്റവും നല്ല കൂട്ടുകാരുടെ അരികിലാണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവുക പാടില്ല. അതുകൊണ്ടാണ് നന്മ നിറഞ്ഞ മാർഗം പറഞ്ഞ ശേഷം സൂറത്തുൽ ഫാത്തിഹയിൽ തിന്മയുടെ രണ്ട് വഴികളെക്കുറിച്ചും താക്കീത് നൽകിയത്. മനസ്സിലായില്ലേ? നന്മ കൽപ്പിക്കുക മാത്രമല്ല തിന്മ വിരോധിക്കുക കൂടി വേണം എന്നതിന് അതിൽ സൂചനയുണ്ട്. മനസ്സിലായില്ലേ? എപ്പോഴും ജനങ്ങളോട് നന്മ പറഞ്ഞാൽ മാത്രം മതി, തിന്മയുടെ ശിർക്കിന്റെ ബിദഅത്തിന്റെ കക്ഷികളെക്കുറിച്ച് താക്കീത് നൽകരുത്, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പാടില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ നന്മ നിറഞ്ഞ ആളുകളുടെ വഴി പറഞ്ഞതിനു ശേഷം അത് സറാത്തല്ലതീ അൻഅംത അലൈഹിം, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്ന് പറഞ്ഞു. തിന്മയുടെ വഴി രണ്ടിൽ നിന്നും ഗൈറുൽ മഗ്ദൂബി അലൈഹിം വളമ്പാൽ, അള്ളാഹുവെ കോപത്തിനിരയായവരുടെ മാർഗത്തിലുമല്ല പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല, ഈ രണ്ടിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുകൂടി അതിലുണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഒരാൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, തന്റെ അമലുകളൊക്കെ ചെയ്യുന്നു, വേറെ ഒരാൾ യതകല്ലമു ഫീ അഹ്ലിൽ ബിദഅ, ബിദഅത്തിന്റെ കക്ഷികളെക്കുറിച്ച് സംസാരിക്കുന്നു, അവരെക്കുറിച്ച് താക്കീത് ചെയ്യുന്നു, ഏതാണ് ഇമാം അഹമ്മദ് ഇതിൽ ഏറ്റവും നല്ല വഴി ഏതാണ്? അതിന് സമാനമായ ഒരു ചോദ്യം ചോദിച്ചു. ഇമാം അഹമ്മദ് പറഞ്ഞു, തന്റെ നിസ്കാരവും നോമ്പും അമലുമായി ഒക്കെ പോകുന്നവൻ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി, അവനവന്റെ കാര്യമാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത് പറഞ്ഞവൻ പഴച്ച കക്ഷികളെക്കുറിച്ച് താക്കീത് നൽകുന്നവൻ ഫഇന്നമാ ഹുവ ലിൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങൾക്കെല്ലാമുള്ള ഉപകാരമാണ്, മുസ്ലിമീങ്ങൾക്കെല്ലാമുള്ള ഉപകാരമാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത്, തിന്മയെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നവൻ, തെറ്റുകളെക്കുറിച്ച് താക്കീത് നൽകാത്തവൻ, ഷെയ്ത്താനുൻ അഖ്റസ്, ഷെയ്ത്താനുൻ അഖ്റസ്, ഊമയായ പിശാച, തിന്മയ്ക്ക് വേണ്ടി വാദിക്കുന്നവൻ ഷെയ്ത്താനുൻ നാത്തിഖ്, സംസാരിക്കുന്ന പിശാച. ശിർക്കിന്റെ ബിദഅത്തിന്റെ കക്ഷികളെക്കുറിച്ചൊന്നും മുണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല, മുന്നിൽ ശിർക്കുണ്ട് ബിദഅത്തുണ്ട്, എന്നാൽ ആളുകളോട് ചെന്നിട്ട് അതിനെക്കുറിച്ചൊന്നും യാതൊന്നും സംസാരിക്കില്ല. മനസ്സ് ജനങ്ങളോട് നിസ്കാരത്തെക്കുറിച്ചും അതുപോലെ അധികാറുകളെക്കുറിച്ചും ഒക്കെ മാത്രം പഠിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ ജനങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്, അതൊക്കെ ജനങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ശിർക്കിനെതിരെ ബിദഅത്തിനെതിരെ ജനങ്ങളെ താക്കീത് നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ മിണ്ടാതിരിക്കുക എന്നത് പാടില്ലാത്തതാണ്. അവനവനെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും ഹിക്മത്ത് ഉപയോഗിച്ച് സന്ദർഭവും സാഹചര്യവും പരിഗണിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ വാദങ്ങളെ ഒന്നൊന്നായി പൊളിക്കാൻ കഴിവുള്ള അറിവുള്ള ആളുകൾ ആ പ്രവർത്തനം പ്രവർത്തിക്കുക, അല്ലാത്തവർ അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക, തിന്മ എതിർക്കുക എന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, ഇതിനുശേഷം മുശ്രിക്കുകളുടെ വളരെ മോശമായ ഒരു പ്രവൃത്തിയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. വഖാലല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ ചെവി കൊടുക്കരുത്, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. മറിച്ച് എന്ത് ചെയ്യുക? വൽ ഗൌ ഫീഹി, അതിനിടയിൽ നിങ്ങൾ ഒച്ചയുണ്ടാക്കുക, കൂക്കി വിളിച്ചും ഒച്ചപ്പാടുണ്ടാക്കിയുമൊക്കെ അത് കേൾക്കാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക, ആളുകൾ കേൾക്കാതിരിക്കുക. ലഅല്ലകും തഗ്ലിബൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. കൂക്കി ജയിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ പരിപാടിയാണ് മുശ്രിക്കുകൾ പറ്റിയതായിരുന്നു. അത് ജനങ്ങൾ ഖുർആൻ കേൾക്കാതിരിക്കുക, അവനവനും കേൾക്കാതിരിക്കാൻ. ഇത് പല സ്ഥലങ്ങളിൽ ഇന്നും നമുക്ക് കാണാം, തൗഹീദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂക്കി വിളിക്കുക, ഒച്ചയുണ്ടാ, കല്ലെറിയുക, കുപ്പിയെടുത്തെറിയുക, ഈ രൂപത്തിലുള്ള പ്രവർത്തനം. എന്താണ് ഈ പറയുന്നത്? ഖുർആനാണ് ഈ പറയുന്നത്, ഖുർആനിന്റെ ആയത്തുകൾ. അതേസമയം അതേ സ്ഥലത്ത് വന്ന് ഒരുവൻ ഏതെങ്കിലും പാളക്കിതാബോ മാലയോ ബുർദയോ ഇതുപോലുള്ള ഷിർക്കിന്റെ വരികൾ പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. ഇവിടെ സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പ്രസംഗിച്ച ആളുകളുടെ സ്റ്റേജ് കയ്യേറിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇല്ല. അവന്റെ മൈക്ക് പിടിച്ചു വാങ്ങുകയോ കല്ലെറിയുകയോ ചെയ്തത് ഇല്ല. സുഖമായി പ്രസംഗിച്ചിട്ട് അവിടെ ഭക്ഷണവും കഴിച്ച് ഇറങ്ങിപ്പോവാണ്, സുഗമമായി അവൻ സഞ്ചരിക്കുകയാണ്, ആരും തടയാനില്ല. ആരും ചോദിക്കാനും പറയാനുമില്ല. വളരെ മോശമായ കാര്യമാണിത്, വളരെ മോശമായ അടയാളമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനൊരു സ്ഥലത്തൊരുവന് അധികാരമുണ്ട് എങ്കിൽ, അതിനു പറ്റിയ സ്വാധീനമുള്ള ഒരു സ്ഥലത്താണ് ഇതുപോലത്തെ നടക്കുന്നതെങ്കിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അത് മനസ്സിലായി, തിന്മ അവനവന് സാധിക്കുന്ന സ്ഥലത്താണ് നടക്കുന്നത്. കൈകൊണ്ട് തടഞ്ഞാൽ അതിനേക്കാൾ വലിയ ഫിത്നെ ഉണ്ടാകാത്ത, കൈകൊണ്ട് തടഞ്ഞാൽ അതിനേക്കാൾ വലിയ ഫിത്നെ ഉണ്ടാകാത്ത സ്ഥലങ്ങൾ അങ്ങനെയുള്ള ചില ആളുകളുടെ അധികാരമുള്ള ആളുകൾ, നാട്ടിൽ വലിയ സ്വാധീനവും പണവും ഒക്കെ ഉള്ള ആളുകൾ, അവൻ തടഞ്ഞാൽ ആരും ഒരു പ്രശ്നവും അതുകൊണ്ട് വേറെ ഉണ്ടാകാനില്ല. അങ്ങനെയുള്ള ആളുകൾ തടയണം. അത് മനസ്സിലല്ലേ? ഫലിയുഗ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കൈകൊണ്ട് തടയാൻ സാധിക്കുന്നവൻ കൈകൊണ്ട് തടയണം. എല്ലാവരുമല്ല, അതിന് സാധിക്കാത്ത കൈകൊണ്ട് തടഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നം നാളെ ഉണ്ടാവും. നാളെ ഇതിന് ഉഷാറായി വന്ന് വേറെ പ്രസംഗിക്കും, നമുക്കാണെങ്കിൽ പിന്നെ ഒന്നും പറയാനും കഴിയില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അടുത്ത ദർജയിലേക്ക് നീങ്ങുക, നാവ് കൊണ്ട് തടയുക. അതിനും സാധിക്കുകയില്ല, അതും ചെയ്യാൻ സാധിക്കുകയില്ല. വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമാണ് ഉണ്ടാവുകയെങ്കിൽ തൊട്ടടുത്ത ദർജയിലേക്ക് നീങ്ങുക, ഹൃദയം കൊണ്ട് വെറുക്കുക. ഹൃദയം കൊണ്ട് ഒരുവൻ വെറുത്താൽ പിന്നെ മജ്ലിസിൽ ഇരിക്കാൻ പാടില്ല, ഇറങ്ങിപ്പോണം. വദാലിക അദാഫുൽ ഈമാൻ, അതാണ് ഏറ്റവും ദുർബലമായ ഈമാനിന്റെ അവസ്ഥ. അതിനുശേഷം പിന്നെ ഈമാനില്ല എന്നാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ തിന്മകൾ പറയാൻ യാതൊരു പ്രയാസവുമില്ല, ശിർക്ക് പറയാം. അതേസമയം ഖുർആൻ പറയുമ്പോൾ, സുന്നത്ത് പറയുമ്പോൾ, തൗഹീദ് പറയുമ്പോൾ ഒച്ചയുണ്ടാക്കുക, അതാണ് മുശ്രിക്കുകളുടെ പഴയകാലം മുതലേ പയറ്റു വന്നൊരു രീതിയായിരുന്നു അത്. വഖാല അല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. എന്നാൽ അവർ അള്ളാഹു വെറുതെ വിടുമോ? ഇല്ല. അള്ളാഹു പറയുന്നു, ഫലനുദീഖന്ന അല്ലദീന കഫറു അദാബൻ ശദീദ വലനജ്സിയന്നഹും അസ്വാ അല്ലദീ കാനൂ യഅമലൂൻ. ഫലനുദീഖന്ന, നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. ആരെ? അല്ലദീന കഫറു, അനുശേദികളായ ആളുകളെ, കാഫറുകളെ. അദാബൻ ശദീദൻ, കടുത്ത ശിക്ഷ നാം അനുഭവിപ്പിക്കും. വലനജ്സിയന്നഹും, അവർക്ക് നാം പ്രതിഫലമേകും, ചെയ്തതിനുള്ള കൂലിയേകും. അസ്വാ അല്ലദീ കാനൂ യഅമലൂൻ, അസ്വ എന്ന് പറയുന്ന ഏറ്റവും മോശമായത്, അല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഏറ്റവും മോശമായ കാര്യത്തിന് നാം അതിൻ്റെതായ ജസാ പ്രതിഫലം, അതിന്റെ ശിക്ഷ നാം നൽകുക തന്നെ ചെയ്യും. ദാലിക ജസാഉ അഅ്ദാഇല്ലാഹി നാർ, ദാലിക, അതാണ് ജസാഉ പ്രതിഫലം. അഅ്ദാഇല്ലാ, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ പ്രതിഫലം. അന്നാർ, എന്താണ് പ്രതിഫലം? നരകമാണ്. വലഅയാദു ബില്ലാഹ്. ലഹും ഫീഹാ, അവർക്കവിടെ ഉണ്ടായിരിക്കും ദാറുൽ ഖുൽദ്, ശാശ്വത ഭവനം, എന്നും അവിടെയാണ്. ബിമാ കാനു ബി ആയാതിന യജ്ഹദൂൻ, നമ്മുടെ ആയത്തുകളെ അവർ നിഷേധിച്ചത് കാരണത്താൽ. ബിമാ കാനു ബി ആയാതിന യജ്ഹദൂൻ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് വരുന്ന ദർസുകളിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അലം, വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.